Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീതിയിലെ ആരാധനക്രമപ്രകാരം ആണ്ടുവട്ടം മൂന്നാം വാരം ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, 4:14 മുതൽ 21 വരെ വാക്യങ്ങൾ.
യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു.
ഈശോ തൻ്റെ സ്നാനത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും ശേഷം തൻ്റെ ദൗത്യം, പരസ്യജീവിതം ആരംഭിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. ലൂക്കായുടെ സുവിശേഷം 4:14. അവൻ സ്വന്തം നാട്ടിൽ സിനഗോഗിലേക്ക് കടക്കുമ്പോൾ തോറ വേദപുസ്തകം തുറന്ന് വായിക്കുന്നത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം സദ്വാർത്ത അറിയിക്കാൻ അവൻ എന്നെ അഭിഷേചിച്ചിരിക്കുന്നു. ദരിദ്രർക്ക്, പാവപ്പെട്ടവർക്ക് സുവിശേഷം കൊടുക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം. പുസ്തകം അടച്ചു കഴിയുമ്പോൾ ഈശോ തന്നെ പറയുന്നുണ്ട്, അത് പൂർത്തിയായിരിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ മാനിഫെസ്റ്റോ, മുഴുവൻ ചുരുക്കമായിട്ട് ലൂക്കാസുവിശേഷകൻ ഈശോയുടെ ജീവിതത്തിൻ്റെ മാനിഫെസ്റ്റോയായിട്ട് കൊണ്ടുവെക്കുന്ന വചനഭാഗമായത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം സദ്വാർത്ത. ഈ ദരിദ്രർക്കുള്ള സദ്വാർത്ത എന്താണെന്ന് ഉടനെ തന്നെ വിശദമാക്കുന്നുണ്ട്. അതെന്താണ്? അന്ധർക്ക് കാഴ്ച, ബധിരർക്ക് കേൾവി, അടിച്ചമർത്തപ്പെട്ടവർക്ക് വിമോചനം. അന്ധനെ സംബന്ധിച്ച് അവൻ്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് അവൻ്റെ കാഴ്ച ഇല്ലായ്മയാണ്. ബധിരനെ സംബന്ധിച്ച് അവന് കേൾക്കാൻ പറ്റുന്നില്ല, അതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. അപ്പം മറ്റെന്ത് സമ്പത്ത്, ധനം കൊടുക്കുന്നതിനേക്കാളും പ്രധാനം അവന് അന്ധനെ സംബന്ധിച്ച് കാഴ്ച കിട്ടുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ദാരിദ്ര്യം, അതും എൻ്റെ തൊട്ടടുത്തും എൻ്റെ മുമ്പിലും വന്നു നിൽക്കുന്ന വ്യക്തിയുടെ ദാരിദ്ര്യം തിരിച്ചറിയുക, അവൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളതും അവൻ ഏറ്റവും മിസ് ചെയ്യുന്നതും ഇല്ലാതിരിക്കുന്നതും അതെന്താണെന്ന് തിരിച്ചറിയുകയാണ് സുവിശേഷമാകാനുള്ള മർമ്മം. ഈയിടെ മാർപ്പാപ്പായുടെ കുറിച്ചിറങ്ങിയിരിക്കുന്ന ഏറ്റവും അവസാനത്തെ പുസ്തകം ആന്ത്രയാ തൊർണിയെല്ലിയുടെയാണ്. അദ്ദേഹം പാപ്പായുമായിട്ട്, ഫ്രാൻസിസ് പാപ്പായുമായിട്ട് നടത്തിയ അഭിമുഖങ്ങളുടെ ഒരു സമാഹാരമാണിത്. ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി, ദൈവത്തിൻ്റെ പേര് കാരുണ്യം എന്നാണ്. അതാണ് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ. അതിൽ വിവരിക്കുന്ന ഒരു സംഭവം ഈയിടെ പുറത്തു വന്നു. അതായത് പാപ്പ തന്നെ പറയുന്നതാണ്, ഫ്രാൻസിസ് പാപ്പ നേരത്തെ അർജൻറ്റീനയിൽ അവിടുത്തെ കർദിനാളായിട്ടിരിക്കുമ്പോൾ, അല്ല, കർദിനാൾ ആകുന്നതിന് മുമ്പ് അർജൻറ്റീനയിൽ ഒരു ഇടവകയിൽ വികാരിയായിട്ടിരിക്കുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ ഒരു വിധവയായ ചെറുപ്പക്കാരി, വിധവയെന്ന് പറഞ്ഞാൽ യുവതിയാണ്, രണ്ട് മൂന്ന് മക്കളുണ്ട്, ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി, ഈ മക്കളെ വളർത്താനായിട്ട് പാടുപെടുന്ന ഈ ചെറുപ്പക്കാരിയായ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിചാരിച്ച് ഹോർഹെ ബെർഗോളിയോ, ഫ്രാൻസിസ് പാപ്പായുടെ പഴയ പേര്, അദ്ദേഹത്തെ കാണാൻ വരും. അപ്പം മറ്റ് ജോലിയൊന്നും അധികമില്ലാത്തതിനാൽ ഇടവകയിൽ നിന്നും ഒരു സഹായം എപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട് വികാരിയച്ഛനായ ബെർഗോളിയോ. പ്രത്യേകത, സ്ഥിരമായ ജോലിയൊന്നുമില്ല, കിട്ടുന്ന ജോലി ചെയ്യുന്നു. തീരെ ഒരു ജോലിയും ഇല്ലാതെ വരുന്ന കാലഘട്ടത്തിൽ ഇവൾ മക്കളെ പുലർത്താൻ വേണ്ടി വ്യഭിചാര വൃത്തിക്ക് പോകാറുണ്ടായിരുന്നു. അത് വികാരിയച്ഛനായ ബെർഗോളിയോയ്ക്ക്, ഫ്രാൻസിസ് പാപ്പായ്ക്ക് അറിയുകയും ചെയ്യായിരുന്നു. ഒരു ക്രിസ്മസ് കാലത്ത് ഇവൾ ഇടവകയിലേക്ക് വന്നു, വികാരിയച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അപ്പം ഹോർഹെ ബെർഗോളിയോ അവളുടെ അടുത്ത് ചെന്നു ചോദിച്ചു, കണ്ടപ്പോഴേ ചോദിച്ചു, ക്രിസ്മസിൻ്റെ സമ്മാനപ്പൊതി കൊടുത്തു വിട്ടായിരുന്നു, അത് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, കിട്ടി, നന്ദി, പാപ്പ വിചാരിച്ചത്, ഫ്രാൻസിസ് പാപ്പ വിചാരിച്ചത് അതിന് നന്ദി പറയാൻ വന്നതായിരിക്കുമെന്ന. അവൾ പറഞ്ഞു, അതിന് നന്ദി പറയല്ല, അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് നന്ദി പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ട് അവൾ പറഞ്ഞു, എന്നെ സെനോര എന്ന്, അതാണ് അവളുടെ പേര്, എന്നെ എപ്പോഴും സെനോര എന്ന് വിളിക്കുന്നതിന് പ്രത്യേകം നന്ദി. കാരണം അവൾക്കറിയായിരുന്നു വ്യഭിചാര വൃത്തിക്ക് ഇവൾ പോകുന്നുണ്ട് എന്നുള്ള കാര്യം വികാരിച്ചിനറിയാം. അങ്ങനെ അറിയാമായിരുന്നിട്ടും അവളെ സെനോര, അവളുടെ പേര് തന്നെ വിളിച്ച് അവളെ ഒരു വ്യക്തിയായിട്ട് അംഗീകരിക്കുകയും തൻ്റെ നിലയിൽ തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്ന, ശരിക്കു പറഞ്ഞാൽ ഈ സെനോര എന്ന് പറയുന്ന യുവതി, അവളുടെ ദാരിദ്ര്യം എന്തായിരുന്നു? ജോലിയില്ല എന്നുള്ളതല്ല, മക്കളെ പുലർത്താനായിട്ടുള്ള കാശില്ല എന്നുള്ളതല്ല, ഭക്ഷണമില്ലാതാകുന്ന പട്ടിണിയല്ല, അതിലും വലിയ ഒരു ദാരിദ്ര്യത്തിൽ ഏത് ബഹുമാനം, വ്യക്തി എന്ന രീതിയിൽ, സ്ത്രീ എന്ന രീതിയിൽ, ആത്മാഭിമാനമുള്ള സ്ത്രീ എന്ന രീതിയിൽ ഞാൻ ബഹുമാനിക്കപ്പെടണം എന്നുള്ള ആ സെൽഫ് റെസ്പെക്റ്റ് കിട്ടണമെന്നുള്ള ആ മേഖലയിൽ അവൾ ദാരിദ്ര്യം അനുഭവിക്കുകയായിരുന്നു. കാരണം വ്യഭിചാരിണിയാണെന്ന് അറിയാം. അവൾ ഏറ്റവും വലിയ ദാരിദ്ര്യം അതായിരുന്നു. അത് തിരിച്ചറിയുന്നിടത്താണ്, അത് തിരിച്ചറിയുന്നിടത്താണ് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ ഫ്രാൻസിസ് പാപ്പായ്ക്ക് അല്ലെ ബെർഗോളിയോ എന്ന വികാരിയച്ഛന് പറ്റിയത്. എന്താണ് മുമ്പിൽ വന്ന് നിൽക്കുന്നവളുടെ ദാരിദ്ര്യം? പണത്തേക്കാൾ ഉപരി, കാശിനേക്കാൾ ഉപരി, ഭക്ഷണത്തേക്കാൾ ഉപരി അവൾക്ക് അവളുടെ ആത്മാഭിമാനം തിരിച്ചു കൊടുക്കുക. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സദ്വാർത്ത, നല്ല വാർത്ത കൊടുക്കാൻ അവൻ എന്നെ അഭിഷേചിച്ചിരിക്കുന്നു. എൻ്റെ തൊട്ടടുത്തുള്ളവർക്ക്, എൻ്റെ മുമ്പിൽ വരുന്നവർക്ക് ഏത് മേഖലയിലാണ് അവർ ദാരിദ്ര്യം അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുക. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള ആ ദാരിദ്ര്യത്തിൻ്റെ മേഖലയിൽ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക. കൊടുക്കുമ്പോഴാണ് സത്വാർത്തയാകാൻ, അവർക്ക് സുവിശേഷമാകാൻ എനിക്ക് നമുക്ക് പറ്റുന്നത്. ഈശോദാ ചെയ്തത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട് ദരിദ്രരോട് സത്വാർത്ത അറിയിക്കാൻ. ഈശോദാ ജീവിതം കൊണ്ട് മുമ്പിൽ വരുന്നവനൊക്കെ അവൻ സദ്വാർത്തയാണ്. ആവശ്യമായിരിക്കുന്നത്, കുറവുണ്ടായിരിക്കുന്നത്, ദാരിദ്ര്യത്തിലായിരിക്കുന്ന മേഖലയിൽ ആവശ്യമുള്ളത് യേശു കൊടുക്കുന്നു. ഇത് ഫിലിപ്പിയർക്കുള്ള ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് കൃത്യമാണ്. എന്താണ്? ദൈവമായിരുന്നിട്ടും സമാനത മുറുകെ പിടിക്കേണ്ട ആവശ്യമായി പരിഗണിക്കാതെ അവൻ തന്നെ തന്നെ ശൂന്യൻ ആക്കി. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഫിലിപ്പിയർ 2:6. അതായത് ഈശോ തൻ്റെ ദൈവസമാനത ശൂന്യമാക്കി ശൂന്യമാക്കി മനുഷ്യനായി അവസാനം കുരിശു മരണത്തോളം തന്നെ താഴ്ത്തി. കൊടുക്കുന്നു, കൊടുക്കുന്നു, അവസാനം കുരിശു മരണത്തിൽ ജീവൻ വരെ കൊടുക്കുന്നു. ഈ കൊടുക്കലും ഈ താഴ്ത്തലും ഈ ഇല്ലായ്മ ആകലും അത് വലിയൊരു സമ്പന്നതയാണ്. അതാണ് സമ്പന്നത. ക്രിസ്തുവിൻ്റെ ഈ സമ്പന്നതയിൽ പങ്കുചേരാനാണ് ഞാനും നിങ്ങളും ക്രിസ്തു ശിഷ്യര് വിളിക്കപ്പെട്ടിരിക്കുന്നത്. മുമ്പിൽ വരുന്നവൻ്റെ ദാരിദ്ര്യത്തിൻ്റെ മേഖല തിരിച്ചറിയാനും തിരിച്ചറിഞ്ഞിട്ട് കൊടുക്കാൻ, അവൻ ആവശ്യമുള്ളത് കൊടുക്കാൻ, കൊടുക്കാനുള്ള വലിയ ശ്രദ്ധ, വലിയ ഹൃദയം, വലിയ മനസ്സ് ഇതുണ്ടാകുമ്പോഴാണ് ഈശോയുടെ തിരുവചനം അവനിൽ പൂർണ്ണമായതുപോലെ നമ്മളിലും പൂർണ്ണമാകുന്നത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരോട് സദ്വാർത്ത അറിയിക്കാൻ, ദരിദ്രർക്ക് സദ്വാർത്ഥയാകാൻ അവൻ എന്നെ അഭിഷേചിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ വലിയ ചൈതന്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുക, നിൻ്റെ അരൂപിയാൽ നിറയ്ക്കുക. എന്തിന്, എൻ്റെ തൊട്ടടുത്തും അനുദിനം ഞാൻ കണ്ടുമുട്ടുന്നവരിൽ അവരുടെ ദാരിദ്ര്യത്തിൻ്റെ മേഖല ഏത്, എന്താണ് അവർക്ക് ആവശ്യമുള്ളത് എന്ന് തിരിച്ചറിയാനും ആവശ്യമുള്ളത് കൊടുക്കാൻ. അത് ചിലപ്പോൾ എൻ്റെ ശ്രദ്ധാപൂർവമായൊരു കേൾവിയാകാം, വളരെ കരുണയോടെയുള്ള വാക്കാകാം, വെറും എൻ്റെ സാന്നിധ്യമാകാം. യേശുവയെ കൊടുക്കാനുള്ള വലിയ കൃപ തരണമേ. അങ്ങനെ ദരിദ്രർക്ക് നല്ല വാർത്ത ആകാനുള്ള നിൻ്റെ വിളി സ്വീകരിക്കാൻ എനിക്ക് കൃപ തരിക അമ്മേ.
ഗാനം ആലപിച്ചത് കെ എസ് ചിത്രയാണ്. രചന ഫാദർ തദേവു സരവിന്ദത്. സംഗീതം എസ് പി വെങ്കിടേഷ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ലത്തീൻ രീതിയിലെ ആരാധനക്രമം അനുസരിച്ച് കാരുണീകൻ പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപർ ഫാദർ ജേക്കബ് നാലുപറ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.